ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
யஸ் சர்வஜ்ஞ சர்வவித் யஸ்ய ஏஷ மஹிமா புவி திவ்யே பிரம்மபுரே ஹி ஏஷ வ்யோமனி ஆத்மா பிரதிஷ்டிதா மனோமய பிராணசரீர நேதா பிரதிஷ்டிதோன்னே ஹிருதயம் சந்நிதாய தத்விஜ்ஞானேன பரிபஷ்யந்தி தீரா ஆனந்தரூபம் அமிர்தம் யத் விபாதி. யோசு தமச பரஸ்தா சம்சார மகோததிம் தீர்த்வா கந்தவ்யஹ பரவித்யாவிஷயஹ ச கஸ்மின் வர்த்ததே இத்யஹ. யோசு தமச பரஸ்தா, ஈ இருளினப்புறம் ஈ ஜீவன் தப்பித்தடையுன்ன ஈ அந்தத, இதினப்புறமுள்ள பிரகாசத்தை குறிச்சா பரையுது, துக்கத்தினப்புறமுள்ள ஆனந்தத்தை குறிச்சான ஈ மந்திரத்தில் பரையுது. தமசோ பரஸ்தா சம்சார மகோததிம் தீர்த்வா, ஈ சம்சாரமாகுந்த மகாசமுத்திரம், இதில் ஈ காணுன சமுதிரங்கள் ஒன்றும் தான் ஈ சம்சார சமுதிரத்தோளம் வலுப்பமுள்ளதல்ல. இதென்ன ஒரு ஜென்மத்தில் தான் தரணம் செய்ய கழியும், சிரமிச்சால் ஒருவர் ஈ சம்சார சமுதிரமானங்கிலோ அனந்தமான ஜென்மங்களிலும் தரணம் செய்யல. எத்த ஜென்மம் கழிஞ்சு ஒன்றும் பரையன் நிவர்த்தியில்லை, அதுகொண்டான அனந்த ஜென்மம் எண்ணி திட்டப்படுத்த கழியல. அங்கேயுள்ள அனந்தமாய ஜென்மங்களிலும் தரணம் செய்யா கழியாதிருந்தது கொண்டு இதெந்தான மகோததியான், இதொன்று மாத்திரமான மகாசமுதிரம். தீர்த்துவா கந்தவியா, இதனை மறிகடந்து வேணும் அவிட எத்தேரேண்டது, இதனை தரணம் செய்யணும். அதான அந்த பரவிஷ் வித்யா விஷயம் அபரவித்யான நேரத்தை பண்ணி தள்ளிக்கலாம். அன்யா வாச்சோ விமிஞ்சதா, அது அபரவித்யை குறித்து பரஞ்சான். இது பரவித்யட விஷயமான ச கஸ்மின் வர்த்ததே இத்தியாக, அதவிட ஸ்திதி செய்யணும். எஸ் சர்வஜ்ஞ சர்வவி வேட்சா, எதிர்வினானோ சர்வஜ்ஞனும். அது ஒன்றாம் கண்டத்தில் அவசானம் அது வந்து ஒன்பதாமத்த மந்திரத்தில் சர்வஜ்ஞ சர்வவி எஸ் ஞானமயன் தபா, அதெல்லாம் அவளை வியாக்கியானிச்சு கழிஞ்சு. தம் புனர் விசுநஷ்டி, அதனை இவ்வளவு வியாக்கியானிக்கல. கூடுதலாய் பரையானுள்ளதை பரையணும். எஸ் ஏஷ பிரசித்தோ மகிமா விபூதி, ஓசோ மகிமா, அவன் மகிமா அது அத்தமான அத்தத்தை உண்டாக்குனதானோ. எஸ் ஏஷ பிரசித்தோ மகிமா, அவன் மகிமையான இவட பிரசித்தமாயிருக்கிறது. பிரசித்தம் என்று சொன்னால் எந்தானோ, மற்றாரும் போதிப்பிக்காது தான் நமக்கு சித்தமாயிருக்கிறேன் பிரசித்தம் என்று சொல்லுவது. அயட பிரசித்தனாணும் சொன்னால் அயட அறியினே வேண்டி நம்ம வேற சிரமம் நடத்தண்ட காரியமில்ல. இதனால தான் அயள் அறிஞ்சு கழிஞ்சு. அதுபோல ஈஸ்வரன்ட மகத்துவம் ஆ விபூதியும் பிரசித்தமானும் ஆர்க்கு சர்வர்க்கும், சர்வஜீவன்மாரும் ஆ ஈஸ்வரன்ட மகத்துவத்தை அனுபவிச்சு கொண்டிருக்கேன். கோசு மகிமா, எந்தான ஈஸ்வரன்ட மகத்துவம், நம்ம அறிஞ்சிட்டும் அறியாது இருக்கின்ற மகத்துவம் எந்தான என்ன? ஈஸ்வரன்ட மகத்துவத்தை அறிஞ்சு கழிஞ்சால் ஈஸ்வரனை அறிஞ்சு கழிஞ்சு, ஐசனின் மகிம ஈசனில் நின்றும் மேற்கொள்ள ஒன்றல்ல. நீங்கள் பரையு ஞானொராட பிரசித்தியை அறிஞ்சு பண்ணால் அயட அறிஞ்சு, பிரசித்தி அறிஞ்சிட்டு பின் அயட அறியாதிக்கிறேன். பிரசித்தி அயில் நின்று அந்நியமல்ல, அது அயட பாகமாக. அதுபோல ஈஸ்வரன் மகத்துவத்தை அறிஞ்சவன் ஈஸ்வரனை அறிஞ்சிருக்கிறது. ஈஸ்வரன் மகத்துவத்தை அறியாத யாரும் சர்வனும் அறிஞ்சிருக்கணும். എന്താണ് ആ മഹത്വം? യസ്യമേ ദ്യാവ പൃഥിവ്യോ ശാസനേ വിധൃതേ തിഷ്ഠത. ഈ ഭൂമിയും ആകാശവും ആരുടെ നിയന്ത്രണത്തിലാണ് ഇങ്ങനെ നിലനിൽക്കുന്നത്? ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ്. വിദ്രത എന്ന് വെച്ചാൽ ഒരു നിയമത്തിനനുസരിച്ച് നിലനിൽക്കുന്നു. നശിക്കത്തില്ലേ, ആ നിയമത്തിനനുസരിച്ചേ നശിക്കൂ. അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് പറയാം. അല്ല, നമ്മുടെ ഭാവനയും സങ്കല്പവും അനുസരിച്ച് ഇത് നശിച്ചൊന്നും പോകത്തില്ല. സാധാരണ പറയാറുണ്ടല്ലോ, ഇത്രാമത്തെ വർഷത്തിൽ പ്രളയം, ലോകം നശിക്കും എന്ന് പറയും. അതങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിയും, ഇത്രാമത്തെ വർഷത്തിൽ ലോകം നശിക്കും? അത് ആർക്കും പറയാൻ കഴിയത്തില്ല, ഇന്ന വർഷത്തിലാണ് ലോകം നശിക്കുന്നത്. എന്തുകൊണ്ട്? അത് ഈശ്വരസ്യ ശാസനേ തിഷ്ഠത. ഈശ്വരന്റെ ശാസനത്തിലാണ് അത് നിലനിൽക്കുന്നത്. ഈശ്വരന്റെ ശാസനത്തെ മനുഷ്യന്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അത് ഈശ്വരന്റെ നിയമമാണ്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ സൃഷ്ടി, സംഹാരം, ഇത്തരം കാര്യങ്ങളൊന്നും, പ്രപഞ്ചത്തിന്റെ നാശമൊന്നും മനുഷ്യനൊരിക്കലും മനസ്സിലാകത്തില്ല. അതിന് കാലം നിർണയം ചെയ്യാൻ മനുഷ്യന് സാധ്യമല്ല. ഇത്രാമത്തെ വർഷം നശിക്കും ചെന്ന് പറയുന്നത് 2012 നശിക്കാൻ പോകുന്നു. എന്ത് സുഖമുള്ള ഏർപ്പാടായി! വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇവിടെയും ഉണ്ട്. അതിന് തയ്യാറായിരിക്കുന്നവരുണ്ട് സമാധിയാകാൻ. ഇത്തരം മിഡിത്തങ്ങൾ ആധ്യാത്മികമായി ചിന്തിക്കുന്നവരെന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മൂഢബുദ്ധികളെ എന്താ ചെയ്യേണ്ടത്? അത് മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടുന്ന കാര്യമല്ല. കാലം നിർണയം ചെയ്യാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ഇമേ ശാസനെ വിദ്രതെ, ഈശ്വരന്റെ ശാസനത്തിലാണ്. ഈശ്വരന്റെ ശാസനത്തെ മനുഷ്യനറിയാൻ പറ്റും. ഭീരുക്കൾ എന്തിൻ്റെയെങ്കിലും നാശത്തെക്കുറിച്ചും ഇതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും. അത് എത്രയോ നാശം കഴിഞ്ഞാണ്, എന്നിട്ട് നശിച്ചോ? നാശമുണ്ട് തീർച്ചയായും, പക്ഷെ അത് ഇന്ന്, ഇന്നലെ, നാളെ എന്നൊന്നും നോക്കി പറയാൻ കഴിയില്ല. മനുഷ്യന്റെ ബുദ്ധിക്ക് പറയാൻ കഴിയില്ല. ഈശ്വരന്റെ നിയമം മനുഷ്യന്റെ ബുദ്ധിക്കൊരിക്കലും വെളിപ്പെടത്തില്ല. എന്തുകൊണ്ട്? ആ ഈശ്വരന്റെ നിയമനത്തിന് അധീനമായി പോയ ഒന്നാണ് ഈ ബുദ്ധി. അത് ജീവന്റെ ബുദ്ധിക്കൊന്നും ഒരിക്കലും അത് വെളിപ്പെടുന്ന കാര്യമൊന്നും. സർവ ദുലോകവും സർവലോകങ്ങളും സൂര്യ ചന്ദ്രൻ വസു യസ്യ ശാസനേ അലാദ ചക്രവത് അജസ്രം ഭ്രമത. ഈ സൂര്യചന്ദ്രന്മാര് ഏതൊരുവന്റെ ശാസനത്തിലാണോ അലാദ ചക്രത്തെ പോലെ അജസ്രം ഭ്രമത നിരന്തരം ഭ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഈ ലോകം എത്ര വലുതാണെന്ന് നമുക്കറിയത്തില്ല. ഈ ലോകത്തിൽ എത്ര സൂര്യനും ചന്ദ്രനും ഉണ്ടെന്നും അറിയത്തില്ല. ഈ അനന്തമായ ഈ കാലത്തിൽ, ഈ ലോകത്തിൽ അനന്തമായ സൂര്യനും ചന്ദ്രനും ഇങ്ങനെ ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സങ്കല്പത്തിലുള്ള നിമിഷത്തിൽ തന്നെ എത്രയോ സൂര്യന്മാരും ചന്ദ്രന്മാരും ഇവിടെ ഉണ്ടായി നശിച്ചു കഴിഞ്ഞു. നമ്മുടെ ബുദ്ധിക്ക് പിടികിട്ടുന്ന കാര്യമല്ല. ആണ് ഒരു അലാദ ചക്രവത് അജസ്രം ഭ്രമത. അലാദ ചക്രത്തെ പോലെ അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൂര്യൻ ഉണ്ടാകുക, ആ നശിക്കുക, അതൊന്നും ഈശ്വരന്റെ കാലത്തിൽ അതൊക്കെ ക്ഷണികമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഒരു സൂര്യനെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ സൂര്യന്മാരെ പരിചയമുണ്ട്. ഇത് അനന്തമായി ഉണ്ട് പ്രപഞ്ചത്തിൽ. അത് അനന്തമാണ്, അനന്ത വിസ്തൃതമാണ്. അവിടെ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സൃഷ്ടി, സ്ഥിതി, നാശങ്ങൾ ഓരോ ക്ഷണവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിക്കപ്പുറം, മനുഷ്യന്റെ ഭാവനയ്ക്കെല്ലാം അപ്പുറമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? അതല്ലാത്ത ചക്രത്തെ പോലെ അജസ്രം ഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, തീക്കൊള്ളി ചുഴറ്റുന്നത് പോലെ. അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പമ്പരം ചുഴലുന്നതുപോലെ അത് ചുഴന്നുകൊണ്ടിരിക്കുകയാണ്. യസ്യ ശാസനേ സരിത സാഗരസ്ത സുഗോചരൻ നാതിക്രാമന്തി, അവന്റെ ശാസനത്തിൽ എന്താണ് സരിത്തും സാഗരവും സുഗോചരം നാതിക്രാമന്തി, അവരവരുടെ സീമകളെ ലംഘിക്കുന്നില്ല, അവരവർക്കൊരു സീമയുണ്ട് അതിനെ ലംഘിക്കാതിരിക്കുന്നു. യദുരുവിന്റെ ശാസനത്തിലാണോ എല്ലാം? അതാതിന്റെ നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനെല്ലാം നിശ്ചിതമായ നിയമങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. അതിന്റെ നിയമങ്ങൾ ഉല്ലംഘിച്ചാൽ പിന്നെ ജീവനും അസാധ്യമായിരിക്കും. അതിന് വേണമെങ്കിൽ ഉല്ലംഘിക്കാം, പക്ഷെ അത് ചെയ്യുന്നില്ല, അത് ചെയ്യാൻ അതിന് കഴിയില്ല. ഈശ്വരന്റെ നിയമം അവിടെയുള്ളതുണ്ട്. പ്രകൃതി കോപങ്ങളും മറ്റ് സംഭവിക്കുന്നത് ആ നിയമത്തിന് വിധേയമായി തന്നെ. അത് ഈശ്വരന്റെ ശിക്ഷ രക്ഷ കർമ്മങ്ങളുടെ ഭാഗമായി സംഭവിക്കുന്ന, അത്രമാത്രം സംഭവിക്കാം. ശിക്ഷയും രക്ഷയും എന്നുള്ള രീതിയിൽ അതാ നിയമത്തിന്റെ ഭേദഗതികളാണ്. അതിനപ്പുറം എന്താണോ ജീവനെ നിലനിർത്തുന്നതിന് അത് ചില നിയമങ്ങൾ പാലിക്കുന്നുണ്ട്. അതാണ് നമ്മൾ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ ജീവനെ നാശത്തെ കണ്ടിട്ട് നമ്മൾ ആശങ്കപ്പെടുകയാണ്, ഈശ്വരനുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ? പക്ഷെ ഇതേ പ്രകൃതിയെ തന്നെ നിയമനം ചെയ്തുകൊണ്ട് ഈ ജീവനെ നിലനിർത്തിയിരിക്കുന്നത്, അതായത് ജീവരക്ഷ ചെയ്യുന്നത് ഈശ്വരൻ തന്നെ. അതപ്പോ നമ്മൾ വിസ്മരിക്കും. രക്ഷയുള്ളിടത്ത് ശിക്ഷയും വരും. ആ ശിക്ഷയുടെ ഭാഗമായി ഒരു ഭാഗത്ത് നാശം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് പ്രപഞ്ചത്തിൽ മൊത്തം കാണുന്ന ഒരു പ്രതിഭാസമാണ്. ഒരു ഭാഗത്ത് രക്ഷിക്കുമ്പോൾ വേറൊരു ഭാഗത്ത് ശിക്ഷയും സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് ഈശ്വര നിയമത്തിന് വിധേയമല്ല എന്ന് കരുതരുത്. ശിക്ഷയെ മാത്രം നോക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കും എന്താണ്, ഇത് ഈശ്വര നിയമത്തിന് അല്ല, അങ്ങനെയാണെങ്കിൽ അത് സംഭവിക്കാമോ? ഈശ്വര നിയമമായതുകൊണ്ട് തന്നെയാണ് രണ്ടും നിലനിൽക്കുന്നത്. ദ്വന്ദ്വം, ദ്വന്ദ്വാത്മകമായ സർവവും, ശിക്ഷാരക്ഷകളെപ്പോലെ സർവവും, സുഖദുഃഖങ്ങളെല്ലാം ഇവിടെ വ്യവസ്ഥാപിതമായി നിലനിൽക്കുന്ന എന്തുകൊണ്ട്? അത് ഈശ്വരന്റെ ശാസനത്തിലാണ്. മറിച്ചായിരുന്നെങ്കിലോ ഇതെല്ലാം ക്ഷണം കൊണ്ടില്ലാതായി തീർന്നു. ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും പറയുന്നതിന് ഒരു ജീവൻ അവശേഷിക്കാതെ വന്നു. അത്തരം നാശത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട്, പക്ഷെ അത് സംഭവിക്കുന്നില്ല. പ്രകൃതി തന്നെയുണ്ട് ക്ഷണം കൊണ്ട് നശിച്ചു പോകുന്നതിനുള്ള, പക്ഷെ അത് ആ നാശം സംഭവിക്കുന്നില്ല. ആത്യന്തികമായ നാശം സംഭവിക്കാതെ തന്നെ ഈ ശിക്ഷാരക്ഷകളിലൂടെ ഈ ജീവനെ മുന്നോട്ട് സംസാരത്തിൽ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ മനുഷ്യൻ ശുഭാപ്തി വിശ്വാസമില്ലാത്തവനായി തീരേണ്ട കാര്യം, അതിൽ മനുഷ്യന് കേവലം അശുഭചിന്തകൾ മാത്രം സൂക്ഷിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഒരു വ്യവസ്ഥിതിയുടെ ഭാഗമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അങ്ങനെയാണ് ഒരു ശരീരത്തിൽ രോഗവും ആരോഗ്യവും വരുന്നത്. അതുപോലെയാണ് ഈ പ്രകൃതിയിൽ ക്ഷോഭങ്ങളും പ്രകൃതിയിൽ സമാധാനവും വരുന്നു. ഈ ശരീരത്തിൽ സംഭവിക്കുമ്പോൾ അതിന് നമുക്ക് സമാധാനമുണ്ടല്ലോ, അതുപോലെ തന്നെ പ്രകൃതിയിൽ സംഭവിക്കുമ്പോൾ അതിന് വരുന്ന സമാധാനം, അതൊന്നും ഒരിക്കലും ആത്യന്തിക നാശമൊന്നും അല്ലെങ്കിൽ ആത്യന്തിക നാശത്തിന്റെ സൂചനകളോ ഒന്നും അതെല്ലാം എന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കും. പ്രകൃതിയുടെ പരിണാമത്തിന്റെ ഭാഗം എന്ന് വേണമെങ്കിലും വേറൊരു ഭാഗത്തിൽ പറയാം. ഇതിനെല്ലാം പേരിൽ എന്താണ് യസ്യ ശാസനേ, ഈശ്വരന്റെ ശാസനം നിലനിൽക്കുന്നു. തഥാ സ്ഥാവരം ജംഗമം ച യസ്യ ശാസനേ ശാസനേ നിയതം. സ്ഥാവര ജംഗമങ്ങൾ ഏതൊരുവന്റെ ശാസനത്തിലാണ് ഒരു നിയത സ്വഭാവത്തിലിരിക്കുന്നത്? അഗ്നി ഉഷ്ണമുള്ളതായിരിക്കുന്നു. മനുഷ്യൻ സഞ്ചരിക്കുന്നവനായിരിക്കുന്നു. മൃഗങ്ങൾ സഞ്ചരിക്കുന്നു, പക്ഷികൾ പറക്കുന്നു, വൃക്ഷങ്ങൾ അചരങ്ങളായിരിക്കുന്നു, ജലം ശീതമായിരിക്കുന്നു. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന നിയത സ്വഭാവം, ഇതും ഈശ്വരന്റെ ശാസനയ്ക്ക് വിധേയമായിട്ടാണ്. ഇതിന് മറിച്ചെന്ന് സംഭവിച്ചു കഴിഞ്ഞാലും ഇവിടെ ജീവന് നിലനിൽക്കാൻ കഴിയാതെ വരും. വൃക്ഷങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ മനുഷ്യന്റെ സ്ഥിതി എന്താവും? ജീവനങ്ങനെ നിലനിൽക്കും സാധ്യമല്ല. അപ്പോൾ അതിനെ അച്ചരങ്ങളായി നിർത്തി, കുറെ ചരങ്ങളാക്കി. ഇതെല്ലാം എന്താണ് ശാസനം എന്ന് വെച്ചാൽ, ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന കാലത്തോളം ഈ ശിക്ഷാരക്ഷകൾ ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കും, ഇതിന്റെ സ്ഥിതി സംഭവിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് അതിനുവേണ്ടി ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ്, ഇങ്ങനെ സംവിധാനം ചെയ്തിരിക്കുകയാണ്. ആ സംവിധാനത്തിൽ ഉള്ളിൽ വരുന്ന ഒരു പാരസ്പര്യം, സർവത്തിനും വരുന്ന ആ പാരസ്പര്യത്തെ ആശ്രയിച്ച് ഇത് ഈ വ്യവസ്ഥിതി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഇല്ലാതാക്കാൻ ഈ സംവിധാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആര് വിചാരിച്ചാലും നടക്കും, ജീവൻ വിചാരിച്ചാലും സാധ്യമല്ല ഇതിനെ നശിപ്പിക്കാൻ. ജീവനും അത് സാധ്യമല്ല, ആത്യന്തികമായ നാശം അത് സാധ്യമല്ല, അത് ഈശ്വരനിലൂടെയേ സാധ്യമാവും. അല്ല, ജീവന്റെ ഇച്ഛ കൊണ്ട് അവന്റെ ബുദ്ധി കൊണ്ട് ഇതൊന്നും നശിപ്പിക്കാൻ സാധ്യമല്ല. അവനെന്തെല്ലാം സംഹാരശേഷി നേടിയാലും ശരി, അവന്റെ സങ്കല്പത്തിനും അവന്റെ കർമ്മശേഷിയും കൊണ്ട് ഇതൊന്നും നശിപ്പിക്കാൻ പറ്റത്തില്ല. കുറച്ച് നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട്? യശ്ശാസനെ നിയതം, ഈശ്വരന്റെ ശാസനത്തിൽ ഇതിന്റെ ഗതിവിഗതികളെല്ലാം നിശ്ചിതമായിരിക്കും. ഇന്നത് ഇന്ന രീതിയിൽ പോകണം, അതാ രീതിയിൽ പോകും. അവിടെ ജീവന്മാർ മനുഷ്യരും മറ്റും നിസ്സഹായരാണ്, അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. തഥാ ചതുർത്ഥവോ അയനെ അബ്ദാസ്ത യസ്യ ശാസനം നാതിക്രാമന്തി. ഋതുക്കൾ അത് ഈശ്വരന്റെ ശാസനത്തിനനുസരിച്ച് വന്നുകൊണ്ടേയിരിക്കുന്നു. അയനങ്ങൾ, ദക്ഷിണായനം, ഉത്തരായനം, അതുദ്ദേശിക്കുന്ന സൂര്യന്റെ ഗതി, അത് അതിൻ്റെതായ ഒരു നിശ്ചിതമായ രീതിയിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യനവിടെ അബ്ദങ്ങളെ, വർഷങ്ങളെ, കാലത്തെ കണക്കാക്കുന്നു, അവന്റെ ബുദ്ധിയുണ്ട്. ഇതിനെല്ലാം എന്താണ് യസ്യ ശാസനം അതിക്രാമന്തി? ഇതിനൊന്നിനു തന്നെ ഈശ്വരന്റെ നിയമത്തെ വെല്ലുവിളിക്കാനൊന്നും കഴിയും, അതിനെ പിന്തുടരാനേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം ഒരു ക്രമത്തിലിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഈശ്വരന്റെ സങ്കല്പത്തിൽ ഇതിന്റെ ക്രമത്തിനെന്തെങ്കിലും മാറ്റം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. അതെങ്ങനെ എപ്പോ അതൊന്നും മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയില്ല. അതാ പറയുന്നു, ഈശ്വരന്റെ കാര്യത്തിൽ മനുഷ്യൻ കൈയെടുത്താൻ ശ്രമിക്കണ്ട, അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഇത് എല്ലാം നാളെ നശിക്കാനുള്ളതാണെങ്കിൽ ജീവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് യാതൊരു പ്രയോജനവും, അതിന്റെ പ്രതിവിധികളെ കുറിച്ച് ആലോചിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. അത് ആ നാശം സംഭവിച്ചതിനെ തീരും. പക്ഷേ ഇത് നശിക്കാതെ തന്നെ നിലനിർത്തി, ഇതുവരെ ഇപ്പോഴും അത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഈശ്വരന്റെ നിയമമാണ്. തഥാ കർത്താര കർമാണി ഫലം ച യശാസനാൽ സ്വംസം കാലം ന അതിവർത്തന്തേ. കർമ്മം അത് ചെയ്യുന്നവൻ, അത് ചെയ്യുന്നവനെ പ്രാപിക്കുന്നതിൻ്റെ ഫലങ്ങൾ ഇതിനാ യശാസനാത്, ഏതൊരുവന്റെ നിയമം അനുസരിച്ചാണോ, ഏതൊരു നിയമം അനുസരിച്ചാണ് ഈ കർമ്മവും ഫലവും ജീവന്മാരെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വംസം കാലം അതിവർത്തന്തേ, അതാത് കാലത്തെ അത് അനുവദ അത് മറികടക്കുന്നില്ല. ഒരു കർമ്മം അതിന് നിശ്ചയിക്കപ്പെട്ടത് ഫലം അത് പ്രാപിക്കേണ്ടതായ കാലം, ഇതിലെല്ലാം എന്തോ ഒരു നിയമം മനുഷ്യന് മനസ്സിലാക്കാവുന്ന എന്താണ് നിഗൂഢമായ നിയമം എന്നേ പറ്റും. അങ്ങനെ ഒരു നിയമമുണ്ട്. അതിനപ്പുറമൊന്നും അവൻ അറിയാൻ കഴിയില്ല. കാരണം ഒന്ന് കാണുന്നുണ്ട്, കർമ്മം അതിൻ്റെ ഫലം അതെല്ലാം കാണുന്നുണ്ട്, ആ ഫലത്തിൻ്റെ വിഘ്നങ്ങൾ കാണുന്നുണ്ട്, ഫലത്തിൻ്റെ പ്രാപ്തി കാണുന്നുണ്ട്. ഇതെല്ലാം എന്താണോ ഈശ്വരന്റെ ശാസനത്തിലാണ്. സ ഏഷ മഹിമ, ഇതാണ് അവന്റെ മഹിമ എന്ന് പറയുന്നത്. ഈശ്വരന്റെ വിഭൂതി എന്ന് പറയുന്നത് ഇതാണ്. ഭൂവിലോകെ, അവിടെയാണ് ഈശ്വരന്റെ അസ്തിത്വം, അതാണ് ഈശ്വരന്റെ മഹത്വം. ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു ശാസനം, അല്ലെങ്കിൽ ആ ശാസനത്തിന് എന്താണോ ഹേതുവായിരിക്കുന്നത് അത് തന്നെ ഈശ്വരൻ. നമ്മുടെ സങ്കല്പത്തിലുള്ള ഈശ്വരന് ഇത്തരം ഈ മഹിമകളെയുമായി ഈ ശാസനമായിട്ട് നമുക്ക് ചിലപ്പോൾ യോജിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. നമ്മുടെ സങ്കല്പത്തിൽ ഈശ്വരൻ ചിലപ്പോൾ കുരങ്ങനായിരിക്കും, ആനയായിരിക്കും. അപ്പോൾ ആ ഈശ്വരന് ഇതൊക്കെ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ സങ്കല്പത്തിലുള്ള ഈശ്വരന്മാരെ വിട്ടുകളയും. എന്തായാലും പ്രപഞ്ചത്തിൽ ഒരു ശാസനം നിലനിൽക്കുന്നു എന്നുള്ള നമുക്കറിയാം, ഒരു നിയമം. അതിന് വിപരീതമായൊന്നും സംഭവിക്കുന്നില്ല. അത് ഈ ജീവനെ നിലനിർത്തി ഇതിനെല്ലാം നിലനിർത്തി പോകുന്നുണ്ട്. അതിനാരാണ് കർത്താവായിരിക്കുന്നത്? അതാണ് ഈശ്വരൻ. അത് നമ്മുടെ സങ്കല്പത്തിൽ ഒതുങ്ങിയാലും ഇല്ലെങ്കിലും അതാണ് ഇവിടെ പറയുന്നത്. ആ ഈശ്വരന്റെ മഹിമയാണ് ഈ കാണുന്നതല്ല എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ തന്നെ നമുക്ക് ഈശ്വരനെ കാണാം. പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഈശ്വരന്റെ മഹത്വമാണ്. ആ മഹത്വം ഈശ്വരനിൽ നിന്ന് അന്യമല്ല. അത് കാണുന്നവരെയാണ് നമ്മൾ മഹാത്മാക്കൾ എന്ന് പറയുന്നത്, മഹത്വത്തെ കാണുന്നവർ. ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനെ കാണുന്നവർ പറയുന്നു ഭൂമി ലോകേ, ഈ ലോകത്തിൽ തന്നെ ഇതാണ്, ഇവിടെ തന്നെയാണ് ഈശ്വരനും ഈശ്വരന്റെ മഹത്വവും. യേശ സർവജ്ഞ, ഈശ്വരൻ സർവജ്ഞനാണല്ലോ. ഏവ മഹിമാ ദേവ, ഇത്തരം മഹത്വമുള്ളവനാണല്ലോ ആ ഈശ്വരൻ എന്ന് പറയും. അപ്പൊ അജ്ഞേയമായ ഒന്നിനെ ഈശ്വരനായിട്ടിവിടെ ചൂണ്ടിക്കാണിച്ചു തരികയാണ്, മറിച്ച് സർവപ്രത്യക്ഷമായിരിക്കുന്നു ഒന്ന് തന്നെയാണ് ഇവിടുത്തെ ഈശ്വരൻ. ആ ഈശ്വരന്റെ മഹത്വം ഒരു തരത്തിൽ നമുക്ക് നിഗൂഢമായിരിക്കുന്നു, പക്ഷെ മറ്റൊരു തരത്തിൽ പ്രപഞ്ചം അതിനെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടും കാണുകയാണ്, പ്രപഞ്ചത്തെ കാണുകയും ഈശ്വരന്റെ മഹത്വത്തെ കാണാതിരിക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ. പക്ഷെ പ്രപഞ്ചത്തെ കാണുകയും അതിൽ ഈശ്വരന്റെ മഹത്വത്തെ മാത്രം കാണുകയും ചെയ്യുന്നവരും. അത് കണ്ടുകൊണ്ടാണ് ഇവിടെ ഭാഷ്യകാരം പറയുന്നത് സയേഷ സർവജ്ഞ ഏവം മഹിമാ ദേവ, ഈ ദേവൻ അങ്ങനെ മഹത്വമുള്ളവനാണ്. ഈശ്വരൻ ബുദ്ധിക്ക് പിടികിട്ടാത്തതാണെന്നോ നിഗൂഢമാണെന്നോ ഒന്നും ധരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ധരിക്കാം, മറിച്ചും ധരിക്കും. ഇവിടെയാണെന്ന് ധരിക്കാം ഈശ്വരനെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിൽ, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ കാണാത്ത മറ്റൊരു ലോകത്തിലാണെന്നും പറയാം, രണ്ടും പറയാം. കാരണം നമ്മൾ കാണാത്ത ലോകങ്ങളുണ്ടെങ്കിൽ അവിടെയുണ്ട് ഈശ്വരൻ, ഇവിടെ ഉള്ളതുപോലെ തന്നെ. ആത്യന്തികമായിട്ട് എവിടെയാണ് ദിവ്യ ദ്യോതനവതി സർവബൗദ്ധ പ്രത്യേകൃത ദ്യോതനേ ബ്രഹ്മപുരേ. ആത്യന്തികമായി ഇവൻ ഉള്ളിൽ തന്നെയാണ്, ബ്രഹ്മപുരത്തിലാണ് പറയുന്നത്. ദിവ്യ ദ്യോതനവതി, ദ്യോതനവത്തായ പ്രകാശവത്തായ, എവിടെ പ്രകാശം? സർവ ബൗദ്ധപ്രത്യ കൃത ദ്യോതന, സർവബൗദ്ധപ്രത്യങ്ങൾ, ബുദ്ധിപ്രത്യങ്ങൾ, മനസ്സിന്റെ പ്രകാശം തന്നെയാണ് ഉള്ളത് പറയുന്നത്. ആ മനസ്സിന്റെ പ്രകാശമുള്ള ആ സ്ഥാനമാണ് ബ്രഹ്മപുരം. നേരത്തെ പറഞ്ഞുള്ള ഹൃദയം, അവിടെ ഈ സർവപ്രകാശ മധ്യനായിരിക്കുന്നു ദേവൻ, സ്വഹൃദയത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. തന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന സദാപ്രകാശരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവനെ വിസ്മരിച്ചിട്ടാണ് മറ്റ് ദേവന്മാരെ മനുഷ്യൻ പൂജിക്കാൻ പോകുന്നത്. അത് വിസ്മരിച്ചാൽ പിന്നെ പൂജിക്കാൻ തെറ്റില്ല, വേറെ വഴിയൊന്നുമില്ലാത്ത. അത് വിസ്മരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് തന്നെയാണ് പരമാർത്ഥദേവൻ ബ്രഹ്മപുരേ ഹൃദയ പ്രത്യേകൃത ദ്യോതനെ പറയും. സ്വഹൃദയത്തിൽ തന്നെയാണ്, സ്വന്തക്കരണത്തിൽ തന്നെയാണ്. ആന്തക്കരണത്തിൽ പ്രകാശിക്കുന്ന ദേവനെ പൂജിക്കുന്നവന് പിന്നെ മറ്റ് ഏത് ദേവനെ പൂജിക്കാൻ, എങ്ങനെ മറ്റൊരു ദേവനെ പൂജിക്കാൻ കഴിയും? പിന്നെ മറ്റൊരു ദേവനെ പൂജിക്കുക എന്ന് പറയുന്നത് എത്ര അർത്ഥശൂന്യമായ കാര്യമാണ്. അതിന്റെ ആവശ്യം വരുന്നില്ല. അത് എന്താണോ, വയറ് നിറഞ്ഞവൻ വീണ്ടും പാൽപ്പായസം കുടിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ്, വ്യർത്ഥമാണ്. അതുകൊണ്ട് വിശേഷമൊന്നുമില്ല, തൃപ്തി ഉണ്ടാകുന്നില്ല, വിശപ്പ് മാറുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. ബ്രഹ്മണോ അത്ര ചൈതന്യസ്വരൂപേണ നിത്യ അഭിവ്യക്തത്വ, അതാണ് പറയുന്നത്. ആ ബ്രഹ്മം, ഈ പറയുന്ന ഈശ്വരൻ ചൈതന്യരൂപത്തിൽ നിത്യ അഭിവ്യക്തത്വ സദാ പ്രകാശിക്കുകയാണ്. തന്റെ അന്തരാത്മാവായി അത് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മണപുരം ഹൃദയപുണ്ടരീകം, അത് ഈ നമ്മുടെ ശരീരത്തിൽ അവിടെ തന്നെ അതിനെ കാണുക എന്നാണ്. ശരീരത്തിന് പുറത്തു പോകേണ്ട, ഇതിന്റെ ഉള്ളിൽ തന്നെ ഹൃദയപുണ്ടരീകത്തിൽ ഹൃദയതാമര എന്ന് പറയും. താമരമുട്ടിന്റെ ആകൃതിയിലിരിക്കുന്ന ഹൃദയം അവിടെ തന്നെ അന്ധക്കരണത്തെ, ഈ ചൈതന്യ അഭിവ്യക്തിയെ അവിടെ തന്നെ ധ്യാനിക്കുക. തസ്മിൻ യദ്വ്യോമ തസ്മിൻ വ്യോമിനി ആകാശേ ഹൃദയപുണ്ടരീക മധ്യസ്ഥേ പ്രതിഷ്ഠിത ഇവ ഉപലബ്ധിത. അവിടെ ആ ഹൃദയമധ്യത്തിൽ പ്രതിഷ്ഠിതനായതുപോലെ, അവിടെ സ്ഥിതി ചെയ്തതുപോലെ ഉപലഭ്യമാകുന്നു. പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്ഥാനമൊന്നുമില്ല. എന്നാലും അവിടെ ധ്യാനിച്ചാൽ, ഹൃദയത്തിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ അവിടെയും അത് പ്രകാശിക്കുന്നു. അത് എല്ലായിടത്തും തോണിലും തുരുമ്പിലും സർവത്ര അത് പ്രകാശിക്കുന്നുണ്ട്. പക്ഷെ ആ ധ്യാനിക്കുന്നവന്റെ സൗകര്യം അനുസരിച്ച്, അവനെപ്പോഴും ധ്യാനിക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ അവന്റെ ഹൃദയാകാശത്തിൽ ഈ ചൈതന്യത്തെ ധ്യാനിച്ചാൽ അവൻ അവിടെയും പ്രകാശിക്കുന്നു, അവിടെ കൂടുതൽ വ്യക്തമായി പ്രകാശിക്കുന്നു എന്നർത്ഥം. പരമാർത്ഥത്തിൽ എന്താണ്? നഹി ആകാശവത് സർവഗതസ്യഗതി ആഗതി പ്രതിഷ്ഠ അന്യത സംഭവതി. പരമാർത്ഥത്തിൽ എന്താണ്? ആകാശത്തെ പോലെ അവൻ സർവവ്യാപിയാണ്. അത് ഒരിടത്തേക്ക് വരിക, ഒരിടത്തേക്ക് പോകുക, ഒരിടത്ത് പ്രകാശിക്കുക, അങ്ങനെയൊന്നും വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല. എന്നാലും അതിന്റെ ആ സർവഗതത്വത്തെ സാക്ഷാത്കരിക്കുന്നതിന് അവനൊരു ആലംബം, അതിന്റെ ഒരു ആലംബനമായി അവന്റെ ഹൃദയത്തെ, ഈ സ്ഥൂലമായ ഹൃദയത്തെ തന്നെ സ്വീകരിക്കും. ആ ഹൃദയത്തിനുള്ളിൽ അവനൊരു സ്ഥാനം കണ്ടെത്താം. വാസ്തവത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ധ്യാനത്തിനുള്ള സൗകര്യത്തിന് വേണ്ടി മാത്രം. അങ്ങനെ ധ്യാനിച്ചാൽ അവിടെയും അവൻ പ്രകാശിക്കും. ഇനി സൗകര്യപ്രദമായി മറ്റേതെങ്കിലും സ്ഥാനമുണ്ടെങ്കിൽ അവിടെയും ധ്യാനിക്കാം. ഇവിടെ ഒരു സ്ഥാനത്തെ കാണിച്ചു തരുന്നു, ഹൃദയത്തിൽ ധ്യാനിക്കാൻ പറയുന്നു. വാസ്തവത്തിൽ അല്ലാതൊന്നും, വാസ്തവത്തിൽ അവിടെ പ്രത്യേകിച്ച് ഒരു വെളിപാടൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ അതിനൊരു ആലംബനമായി സ്വീകരിക്കുമ്പോൾ അവൻ തന്റെ ഹൃദയത്തിൽ തന്നെ പ്രകാശിക്കുന്നതായി അനുഭവപ്പെടുന്നു. അവിടെ ഹൃദയം താൻ തന്നെയായി മാറുന്നു, അതാണ് ഹൃദയത്തിൽ പ്രകാശിക്കുന്നു എന്ന് പറയുന്നത്. യസ് സർവജ്ഞ സർവവിദ് എസ് മഹിമ ഭുവി ദിവ്യേ ബ്രഹ്മപുരേ യേശ വ്യോമിനി ആത്മാപ്രതിഷ്ഠിത മനോമയ പ്രാണശരീരനേത പ്രതിഷ്ഠിതോന്നേ ഹൃദയം സന്നിധായ സന്നിധായ തദ്വിജ്ഞാനേന പരിപശ്യന്തി ധീരാ ആനന്ദരൂപം അമൃതം യദ്വിഭാതി.